2023 December 20 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ വായിക്കുന്നത് സോണിയ. പിടിച്ച് ഞാൻ അവനെന്നെ കെട്ടിക്കൊടുത്തു, ഞാൻ അവനെനിക്ക് രണ്ട്. ശ്രീകുമാർ പള്ളിയിലെഴുത്ത് എഴുതുന്നു, ചക്ക കുഴയും പോലെ കുഴയുക എന്നത് മധ്യകേരളത്തിലെ ഒരു പഴയ പ്രയോഗമാണ്. എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ആളെ കുളമാക്കുന്ന സാഹചര്യം വിശേഷിപ്പിക്കാനാണ് ഈ ചൊല്ല് ഉപയോഗിക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഏതാണ്ട് ഇതിന് സമാനമാണ്. ആദ്യകാല തട്ടിക്കോട്ട് പ്രിയദർശൻ സിനിമകളുടെ ഒരു പ്ലാറ്റ്ഫോമിലാണ് സംഭവങ്ങളുടെ പോക്ക്. ഒരു ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കോമാളി ചിത്രത്തിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇതിലുണ്ട്. അനുനിമിഷം ട്വിസ്റ്റുകൾ ഉണ്ടാവുന്ന എന്നതാണ് ഈ സിനിമയുടെ കഥാഗതി. അനേകം കഥാപാത്രങ്ങളും ഉണ്ട്, മിക്കവരും നായകന്മാരാണ്. നായകന്മാരെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോമഡി കഥാപാത്രങ്ങളുമാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേരള സർക്കാരും തമ്മിലുള്ള ചക്കളത്തിൽ പോര് തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ചില വിഷയങ്ങൾ വരുമ്പോൾ രണ്ടു കൂട്ടരും തമ്മിൽ തെറ്റും, പിന്നെ മുണ്ടാനും പറയാനും ഇരുവരും നിൽക്കില്ല. കഥകളി വേഷക്കാരെ പോലെ കവിളും വീർപ്പിച്ച് കുറെ ദിവസം നടക്കും. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ രണ്ടു കൂട്ടരും ചക്കരയും തേങ്ങയുമായി മാറുകയും ചെയ്യും. കേരളത്തിലെ വിഡ്ഢി കുഷുമാണ്ടങ്ങളായ ജനങ്ങൾ ഇതെല്ലാം കണ്ട് നിസ്സംഗ ഭാവത്തിൽ അവാർഡ് സിനിമയിലെ അഭിനേതാക്കളാവും. പക്ഷെ കാര്യമെന്തെന്നറിയില്ല, അടുത്ത കാലത്ത് രണ്ടു കൂട്ടരും അല്പം അകൽച്ചയിലായി. വേവോളം ഇരുന്നിട്ടും വെന്തകാച്ചിൽ കിട്ടാത്ത നിരാശാബോധത്തിലായ പോലെ നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെച്ചും പലവിധ ഒളിയമ്പുകൾ ഏന്തിയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഗവർണർ സർക്കാരിനെ കൊട്ടിക്കൊണ്ടിരുന്നു. ഫെഡറൽ സംവിധാനത്തിന്റെ സാങ്കേതികത്വങ്ങൾ നന്നായി അറിയാവുന്ന മുഖ്യമന്ത്രി അത്യാവശ്യം വേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തനിക്കാവും വിധം ഗവർണർക്ക് മറുകൊട്ട് കൊടുത്തുകൊണ്ടുമിരുന്നു. ഗവർണർ ഉന്നയിക്കുന്ന ഓരോ വിഷയത്തിനും അളന്നും തൂക്കിയും നിയമത്തിന്റെ ചട്ടങ്ങളുടെയും മേമ്പൊടി പുരട്ടി മറുപടി നൽകാൻ ഒരു വശത്ത് പി രാജീവ് മന്ത്രി ഭടൻ, സരസ്വതി ദേവി പൂണ്ടുവിളയാടുന്ന നീളൻ നാക്കിന്റെ കരുത്തും മുട്ടാപ്പോക്കുമായി വി ശിവൻകുട്ടി മന്ത്രി, മറുവശത്ത് CPM ന്യായീകരണ സെല്ലിന്റെ പ്രഥമനും പ്രധാനിയുമായ വക്താവും സ്വാത്വിക ആചാര്യനുമായ MV ഗോവിന്ദൻ വേറൊരു വഴിക്ക്. കഥകളിൽ ഇങ്ങനെ പലതും പറയും, അത് കേട്ടാരും പരിഭവം അരുതേ എന്ന മട്ടിൽ പുത്തൻ അറിവുകൾ കേരള ജനതയ്ക്ക് സമ്മാനിക്കുന്ന ഇൻഡിഗോ ഫെയിം ജയരാജൻ നമ്പ്യാർ. ഇതിനെല്ലാം പുറമെ അങ്ങനെ മാന്തിയും ചൊറിഞ്ഞും ഗവർണറും കേരള സർക്കാരും വെച്ചടി മുന്നേറുന്നതിനിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടും കേരള മൂന്നാമതും ഇടതു ഭരണത്തിന്റെ തുടർച്ച എന്ന സ്വപ്നം മനസ്സിൽ ആലോചിച്ചും സർക്കാരിന്റെ നവകേരള സദസ് എത്തുന്നത്. കണ്ണൂർ കളരിയിൽ വെട്ടും തടയും പഠിച്ചവരും കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയിൽ തിരുമല മർമ്മത്തിലും പ്രാവണ്യം നേടിയവരുമായ സഹാക്കളുടെ അകമ്പടിയിലാണ് നവകേരള സദസ്സിന് വേണ്ടിയുള്ള ആഡംബരരഹിതമായ ബെൻസ് ബസിന്റെ ചക്രങ്ങൾ ഉരുണ്ടു തുടങ്ങിയത്. അതോടെ കുറെ KSU-ക്കാരും യൂത്തന്മാരും കരിങ്കൊടിയും കയ്യിലെടുത്ത് റോഡിലേക്ക് ഇറങ്ങി. വേണ്ടത്ര മർമാണികൾ മുഖ്യമന്ത്രിക്കും സംഘത്തിനും ഒപ്പമുള്ളതിനാൽ ഈ ആത്മഹത്യ സ്ക്വാഡുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നു. തുടക്ക ജില്ലകളിൽ GVFA-ക്കാരാണ് ആത്മഹത്യ സ്ക്വാഡുകാരെ കൈകാര്യം ചെയ്തതെങ്കിൽ പിന്നെ പിന്നെ പോലീസും ഈ ദൌത്യം ഏറ്റെടുത്തു തുടങ്ങി. ആലപ്പുഴയിൽ KSU-വിന്റെ ജില്ലാ ഭാരവാഹികളെ ജനറൽ ആശുപത്രിക്ക് സമീപം വളഞ്ഞിട്ടാണ് പോലീസ് ജീവൻ രക്ഷിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന് ഉൾപ്പെടെയുള്ളവർ കാറിൽ സഞ്ചരിച്ചത്. യൂണിഫോം പോലും ധരിക്കാത്ത ഗൺമാൻ ബാധകേറിയ പോലെയാണ് കാറിൽ നിന്നിറങ്ങി വന്ന് അവിടെ നിന്നോ കിട്ടിയ ലാത്തി ഉപയോഗിച്ച് KSU-ക്കാരെ തല്ലിയത്. രാജാക്കന്മാരോട് പ്രജകൾക്കും യജമാനന്മാരോട് വേലക്കാർക്കും ബഹുമാനവും വിധേയത്വവും ഉണ്ടാകുക സാധാരണമാണ്. കെട്ടിയിടുന്ന പാവങ്ങളെ തല്ലി കൈത്തരിപ്പ് മാറ്റുന്ന ഉണ്ണാക്കൻ പോലീസുകാർ കുറ്റി അറ്റുപോയെന്ന് സമൂഹം കരുതി തുടങ്ങിയ ഘട്ടത്തിലാണ് ആനപ്പെരുമയുടെ പേരിൽ ആനപ്പിണ്ട വിളഞ്ഞാട് പോലെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണേണ്ടി വരുന്നത്. പണ്ടേക്ക് പണ്ട് കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു രാജൻ കേസിന്റെ ചരിത്രം അഭിനവ പരാക്രമികൾ അറിഞ്ഞിട്ടുണ്ടോ? അക്കാലത്തും ഉണ്ടായിരുന്ന ഒരു മുഖ്യനും കുറെ വിധേയന്മാരും. അതിൽ ചില വിധേയന്മാരുടെ സർവീസാനന്തര ജീവിതം എങ്ങനെയായിരുന്നുവെന്നതും പരിശോധിക്കേണ്ടതാണ്. നിയമം പാലിക്കപ്പെടാനുള്ളതാണ്. ഇത് ആദ്യം ഓർക്കേണ്ടത് നിയമപാലകനുമാണ്. ഇത് ഒരു വശത്ത്. കേരളത്തിലെ ഗവർണറെ നമ്മുടെ ഭാവി സഹാക്കൾ കൈകാര്യം ചെയ്ത രീതിയോ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയാൽ DVFA-ക്കാരനും പോലീസും ചേർന്ന് അവരെ കൈകാര്യം ചെയ്യും. പക്ഷേ ഗവർണറെ കരിങ്കൊടി കാട്ടിയാൽ അത് കുട്ടി സഹാക്കളാണെങ്കിൽ പോലീസ് ഒന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ കൈയും കെട്ടി നിൽക്കും. കാര്യങ്ങൾ വശക്കേടാവുമെന്ന് തോന്നിയാൽ അനുനയിപ്പിക്കാനും തയ്യാറാവും. ആദ്യമായി സ്കൂളിൽ പോകാൻ മടിച്ചു നിൽക്കുന്ന കുട്ടിയോട് മിഠായി തരാം, കരയില്ലേ മോനെ എന്ന് രക്ഷകർത്താവ് പറയും മട്ടിലാവും പോലീസിന്റെ പെരുമാറ്റം. മോനെ ചക്കരെ വാ മക്കളെ എന്ന മട്ടിൽ ഒരു സമര നേതാവിനെ പോലീസ് അനുനയിപ്പിച്ച് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയും നാം കണ്ടു. ഗവർണർ സഞ്ചരിച്ച കാലിലടിച്ചിട്ടും വഴിനീളെ കരിങ്കൊടി കാട്ടിയിട്ടും ഇതൊക്കെ ചെയ്തവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കാൻ ഗവർണർ കണ്ണുരുട്ടേണ്ടി വന്നു. പക്ഷേ കരിങ്കൊടി കാട്ടുന്നത് ജനാധിപത്യ രീതിയിലുള്ള സമരമാണെന്നും SFI തുടർന്നും കരിങ്കൊടി കാട്ടുമെന്നും പാർട്ടി സെക്രട്ടറി NV ഗോവിന്ദൻ പറയുക കൂടി ചെയ്തതോടെ കുട്ടി സഹാക്കളുടെ ഊർജ്ജം പതിമടങ്ങായി. അതിന്റെ പ്രതിഫലനമാണ് കാലി കാലിക്കറ്റ് സർവകലാശാല വളപ്പിൽ കഴിഞ്ഞ ദിവസം കണ്ടത്. പക്ഷേ ഇതൊന്നും വകവെച്ചു കൊടുക്കാൻ തയ്യാറാവാതെ ഗവർണർ വെല്ലുവിളിച്ച് പൊതുനിരത്തിലേക്ക് ഇറങ്ങിയതോടെ കുട്ടി സഹാക്കളുടെ മുഖം വിളറി. കാലിക്കറ്റ് സർവകലാശാല വളപ്പിൽ ഗവർണറുടെ വാഹനം ഒരു തടസ്സവുമില്ലാതെ കടത്തിവിടാനുള്ള സൗകര്യമൊരുക്കിയാണ് പിന്നീട് കുട്ടി സഹാക്കൾ വീര്യം കാട്ടിയത്. പിടിച്ച് ഞാൻ അവനെന്നെ കെട്ടി കൊടുത്തു, ഞാൻ അവനിക്ക് 2 എന്ന പരുവത്തിലായി കുട്ടി സഹാക്കളുടെ അവസ്ഥ. ഇതുകൂടി കേൾക്കണേ, ഗവർണർ എന്നത് വലിയ ആദരവോടെ സമൂഹം കാണുന്ന ഒരു പദവിയാണ്. ആ സ്ഥാനത്ത് ഇരിക്കുന്നവർ അതിന്റെ മഹത്വം നിലനിർത്താൻ ബാധ്യസ്ഥരുമാണ്. സർക്കാരുമായി എന്തെങ്കിലും ആശയക്കുഴപ്പമോ അഭിപ്രായ ഭിന്നതയോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഏറെ വഴികളുണ്ട്. ആരെയും വെല്ലുവിളിച്ച് ഗവർണർക്ക് പുറത്തിറങ്ങാം. പക്ഷേ അപ്പോഴും ശ്വാസം അടുക്കി പിടിച്ച് ഗവർണർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. ഗവർണറുടെ സഞ്ചാരത്തിനിടയിൽ എന്തെങ്കിലും ദൗർഭാഗ്യകരമായി സംഭവിച്ച അതിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വരുന്നതും ശിക്ഷാ നടപടിക്ക് വിധേയരാവേണ്ടി വരുന്നതും ഈ സാധുക്കളും.